ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. റസീഖും വീട്ടുകാർക്കും താമസിക്കാൻ നാദേശ്വരത്തിന്റെ പടിഞ്ഞാറേ മുറ്റത്തെ വീട് നൽകി. മജീദിന് സ്വന്തമായി ഒരു സലൂൺ അവർ ഇട്ടുകൊടുത്തു. റസിയയെ ജാനിയുടെ കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർത്തു. ജാനിയും റസിയയും അടുത്ത കൂട്ടുകാരികളാണിപ്പോൾ. അവരോടൊപ്പം ഗീതയും ആര്യയും ശ്രീയും കരീനയും ഉണ്ട്. കാശിനാഥൻ കോളേജിലേക്ക് വീണ്ടും പോവാൻ തുടങ്ങി. തേജസിന്റെ വികൃതികൾ ഓരോ ദിവസം കൂടി വന്നു. അവന്റെ കുറുമ്പുകൾ കാണുമ്പോൾ കാശിക്ക് അവനോട് ഇഷ്ടം തോന്നിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. 4 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കോളേജ് സ്പോർട്സ് മീറ്റിന്റെ ചാമ്പ്യൻഷിപ്പ് കോളേജിന് നേടിക്കൊടുക്കാൻ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് ഉറച്ച പോരാട്ടത്തിലാണ്. ഇപ്രാവശ്യം നല്ല പ്രതീക്ഷയിലാണ് എല്ലാവരും. ലാൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്ന ചെറുപ്പക്കാരായ കാശിനാഥനെയും തേജസ്സിനെയും മറ്റ് സാറുമാരെയുമാണ്. എല്ലാവരും ഒരേ മനസ്സോടെ തയ്യാറെടുക്കുകയാണ്. കുട്ടികളെ നല്ല രീതിയിൽ അവർ പരിശീലിപ്പിക്കുന്നുണ്ട്. കാശിനാഥന് കോളേജിന് ഈ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അരുന്ധതി. അതുകൊണ്ട് തന്നെ കാശിനാഥൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ജാനികയും റസിയും കൂട്ടുകാരികളും ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് കുട്ടികളുമായി കാശി വരുന്നത്. പുറകിൽ തേജുവും ലാലും മറ്റു സാറുമാരുമുണ്ട്. അവരെല്ലാവരും ജാനിയുടെയും കൂട്ടുകാരികളുടെയും എതിർവശത്തുള്ള ടേബിളിരുന്നു. വിയർത്ത് കുളിച്ചിരിക്കുന്ന കാശിനാഥൻ മുടിയിൽ വിരലോടിച്ചു. അവൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. തേജസ് തൊട്ടടുത്തിരുന്ന് അവനോട് പുഞ്ചിരിച്ചു. കാശി അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഇങ്ങേരുന്ന് മൊരടനാണ്. ലാലിന്റെ ചവിട്ടിൽ അവൻ പറഞ്ഞു കേട്ട് കാശി ചിരിയടക്കി മുഖം തിരിച്ചു. തേജ് പറഞ്ഞു കേട്ട് ലാലു ചിരിച്ചു. ജാനിക ഫ്രഷ് ലൈമും കുടിച്ച് കാശിയുടെ ചിരി നോക്കിയിരിക്കുകയായിരുന്നു. കാശിക്ക, റസിയ ജാനി പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് സംസാരിക്കാൻ പോയി. കാശിയും കുട്ടികളും ലൈമും ജീരകസോഡയും സമൂസയും കട്ട്ലേറ്റും പറഞ്ഞു. റസിയക്ക് ഒരു ലൈമ് കാശിനാഥൻ കൊടുത്തു. അവൾ അവന്റെ അടുത്ത ചെയറിൽ ഇരിക്കുകയായിരുന്നു. ജാനിക ഒരു ജീരകസോഡ മേടിക്കാൻ എഴുന്നേറ്റ് പോയി. ജാനി ജീരകസോഡ കുടിച്ചു വരുമ്പോൾ കാശി ജീരകസോഡ ചുണ്ടോട് ചേർത്ത് കുറച്ച് കുടിച്ച് ടേബിളിൽ വെക്കുകയാണ്. ജാനി അടുത്തൂടെ പാസ് ചെയ്യുമ്പോൾ കാശി കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. റസിയ ആരും കാണാതെ കാശിയുടെ ജീരക സോഡ എടുത്ത് ജാനിക്കും ജാനി കയ്യിൽ കൊടുത്ത് കാശിയുടെ മുമ്പിലും വെച്ചു. കാശിനാഥൻ അതെടുത്ത് ചുണ്ടോട് ചേർത്ത് കുടിച്ചു. ബാഗി അവന്റെ സോഡക്കുപ്പി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുട്ടികളോട് സംസാരിക്കുന്ന കാശിയെ തിരിഞ്ഞു നോക്കിയവൾ ജീരസോഡ ചുണ്ടോട് ചേർത്തു. റസിയോട് താങ്ക്സ് എന്ന രീതിയിൽ കണ്ണിറുക്കി കാണിച്ചു. ഉച്ചക്ക് ജാനി ലൈബ്രറിയിൽ നിൽക്കുമ്പോഴാണ് കാശിനാഥൻ പോകുന്ന ജനലിലൂടെ കണ്ടത്. ജാനി ബുക്ക് നെഞ്ചോട് ചേർത്ത് പുറത്തേക്കോടി. നേരെ പുറത്തേക്കോടി കടന്നവും അവന്റെ ദേഹത്തേക്ക് ഇടിച്ചു. വീഴാൻ പോയവൾ കാശിയുടെ കൈകളിലേക്ക് വീണു. അത് ഞാൻ ഓടിയപ്പോ അവൻ നേരെ നിർത്തിയപ്പോൾ ജാനി പറഞ്ഞൊപ്പിച്ചു. കാശിനാഥൻ ദേഷ്യത്തോടെ അവളെ മാറിക്കടന്നുപോയി. ജാനി ബുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന്റെ പുറകെ പോയി. അവൾ ഫോണിൽ പാട്ട് വെച്ച് ഹെഡ്സെറ്റ് കാതിൽ വെച്ചു. വരാന്തയിലൂടെ മുടിയിൽ വിരലോടിച്ചു പോകുന്ന അവനെ പെൺകുട്ടികൾ നോക്കിയിരുന്നു. കാശിനാഥൻ ആരെയും നോക്കാതെ മുമ്പോട്ട് നടക്കുകയാണ്. ജാനി അവന്റെ പുറകെയും. അങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുക. ഒരു പെൺകുട്ടി കമന്റ് അടിച്ചു കേട്ട് ജാനി ഒരു നിമിഷം നിന്നു. ഡീ, ജാനി അവളുടെ കഴുത്തിന് പിടിച്ച് കൈ ചുരുട്ടി. അവൻ എന്റെയാ. അവൾ കാശിയെ വിരൽ ചൂണ്ടി ആ പെൺകുട്ടികളുടെ നാവ് കടിച്ചു പറഞ്ഞു. വീണ്ടും അവന്റെ പുറകെ പോയി. പ്രണയത്തോടെ തന്റെ പുറകിൽ ഭാഗ്യമുണ്ടെന്നറിയാതെ കാശിനാഥൻ മുന്നോട്ട് നടന്നു. എന്റെ വിജയങ്ങൾക്ക് നീ കൂടെ വേണമെന്ന് അവൻ ടാറ്റുവിലേക്ക് തൊട്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. വിജയത്തിലേക്ക് പറക്കുന്ന അവന്റെ പുറകെ പ്രണയം പറയാതെ ഭാഗ്യം. ദിവസങ്ങൾ കടന്നുപോയി. ജാനി കാശിനാഥന് മൗനമായി പ്രണയിച്ചുകൊണ്ടിരുന്നു. സൂര്യ സത്യയോട് ജാനിയുടെ രഹസ്യം തുറന്നു പറയാൻ വേണ്ടി അവനെ ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സത്യ കഴിയാത്തതുകൊണ്ട് ആദ്യം അവനോട് പറയരുതെന്ന് സൂര്യയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. സത്യ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സൂര്യ അവനടുത്തേക്ക് എന്നു. എന്താണോ, ഇങ്ങോട്ട് വാ. അവൻ സത്യവുമായി മാറിന്ന് പറയാൻ നോക്കുകയാണ്. ആ സത്യ ഡോക്ടറെ, വിമൽ ഡോക്ടർ തിരക്കിയിരുന്നു. ഡോക്ടർ നിത്യ അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞത്. ഞാൻ സത്യയല്ലേ നിത്യ ഡോക്ടറെ, ഞാൻ സൂര്യ. എന്റെ പൊന്നു ഡോക്ടർമാരെ, നമിച്ചിരിക്കുന്നു നിങ്ങളെ. ഇത്രയ്ക്ക് സാമ്യമുള്ള പോരാഞ്ഞിട്ടാണ് ഒരേ കളർ ഷർട്ടും ഒരേപോലെ വാച്ചും കെട്ടി വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും സത്യതാ സൂര്യതാന്ന് അറിയാൻ പറ്റില്ല. കെട്ടുന്ന കൊച്ചുങ്ങൾ കുറച്ച് കഷ്ടപ്പെടും, നിത്യ പറഞ്ഞു പോകുന്ന കേട്ട് സൂര്യൻ സത്യം പരസ്പരം നോക്കി ചിരിച്ചു. എടാ കൊരങ്ങ, എന്താ കാര്യം? സത്യ തിരക്കി. അത് സൂര്യ എല്ലാം അവനോട് പറഞ്ഞു.
ദൈവമേ, എന്താണ് ഞാൻ കേൾക്കുന്നത്?
സത്യടാ. വാട്സാപ്പിൽ ഓടിയെല്ലാം സൂര്യ അവന് കേൾപ്പിച്ചു കൊടുത്തു. സത്യക്ക് ജാനിയോട് പാവം തോന്നി. രണ്ടുപേർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. നേരെ രാവിലെ 7 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഹാൾ കടന്നു പോകുമ്പോൾ ജാനി ഫോണിലിരുന്ന് കളിക്കുന്ന സത്യ കണ്ടു. ജാനി മോളെ. അവൻ അവളുടെ ഒപ്പം സോഫയിലിരുന്നു, ഒപ്പം സൂര്യയും.
എന്താ ഏട്ടാ?
അവൾ മുഖമേരുത്ത് ചോദിച്ചു. നീ എന്നോട് എപ്പോഴും ഈ കീ ചെയിൻ ചോദിക്കായിരുന്നില്ലേ? ഇന്ന അവൻ കയ്യിലുള്ള ബൈക്കിന്റെ കീയിൽ തൂക്കിയിട്ട കീ ചെയിൻ അവൾ കൊടുത്തു. ക്രിസ്റ്റൽ ഹാർട്ട് കീ ചെയിൻ ആയിരുന്നു അത്. ലക്ഷ്മിയുടെ മുഖമായിരുന്നു അതിനുള്ളിൽ. ജാനി അവനോട് ചോദിക്കുമ്പോഴെല്ലാം വെറുപ്പുണ്ടാരൻ കൊടുത്തിരുന്നില്ല.
താങ്ക് യു ഏട്ടാ.
ജാനിയുടെ മുഖത്തെ സന്തോഷം കണ്ട് അവൻ പുഞ്ചിരിച്ചു. അവളുടെ തലയിൽ തലോടി ഇരട്ടകൾ നേരെ ആദിയുടെ റൂമിലേക്ക് പോയി.
ആ, നീ വന്നോ, വാ,
സൂര്യയോട് മാത്രം ആദി പറഞ്ഞു. അപ്പോ ഞാൻ വേണ്ട ആദി, ചുവന്ന മറവിൽ നിന്ന് സത്യ വന്നു.
ഏ, നീയോ? നീ എന്തിന്?
എടാ കള്ള പോലീസേ, നീ എന്നോട് അറിയിക്കുന്ന ഇവനോട് പറഞ്ഞല്ലേ. ആദിയെ അവൻ കട്ടിലേക്ക് തള്ളി. ഇവൻ ഇവനെല്ലാം അറിഞ്ഞോ? ആദി സൂര്യയെ നോക്കി. അറിഞ്ഞല്ലോ. എന്തിനാ സൂര്യ പറഞ്ഞ്? വെള്ളടിച്ചവൻ കാശോടെ എല്ലാം വിളമ്പും.
ആഹാ, എന്നെ എന്റെ മുമ്പിൽ വെച്ച് കുറ്റം പറയുന്നോ?
സത്യ ആദിയുടെ വയറ്റിനടിച്ചു. രണ്ടിന്റെയും വഴക്ക് സൂര്യ ഒരുവിധത്തിൽ ഒതുക്കി. അങ്ങനെ അവനെയും അവർ കൂടെ കൂട്ടി. ഗീത പറഞ്ഞ പുതിയ പ്ലാൻ അവൻ രണ്ടാൾക്കും പറഞ്ഞു കൊടുത്തു. ഇന്നലെ ഗീത വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നു, സത്യങ്ങൾ അറിയാവുന്നവർക്ക് വിവരങ്ങൾ കൈമാറാൻ. അങ്ങനെ രണ്ടിനെയും ആദി വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. ആദി പോലീസ് യൂണിഫോം ധരിച്ച് ഗോവണി ഇറങ്ങി വരുമ്പോൾ അപ്പു സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞ് കാവ്യയോട് വാശി പിടിക്കുകയായിരുന്നു.
അപ്പു, അടി വേണം നിനക്ക്?
ആദി തൊപ്പിവെച്ചുകൊണ്ട് അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മേശ പിരിച്ചുകൊണ്ട് പറഞ്ഞു.
ഒന്ന് പോ ആദിപ്പ, പോട്ട പോലീസെ, എനിക്ക് മാമനെ പേടിയില്ലല്ലോ.
അവൻ പറഞ്ഞു കേട്ട് കാറ്റുപോയ ബലൂൺ പോലെ നിൽക്കുന്ന ആദിയെ കണ്ട് കാവ്യ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
എനിക്ക് ഇത് തന്നെ കേൾക്കണം, ഇനി ഇങ്ങോട്ട് വാ, സിനിമക്കും പാർക്കേക്കും പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ല ഞാൻ. നിന്റെ അച്ഛനില്ലേ ആ മഹിരാവണൻ, അവനോട് പറഞ്ഞാ മതി,
ഞാൻ കാശിപ്പായോട് പറഞ്ഞോളാം.
പിന്നെ അവനെ കണ്ട പേടിച്ചോടുന്ന ഗുണ്ടുമണിയല്ലടാ നീ.
അതൊക്കെ പണ്ട് കാശിപ്പാ ഓതിവായോ എന്നെ ആദിപ്പടിക്കുന്നേ,
അപ്പു ഉറക്കെ പറഞ്ഞു.
ആരാടാ എന്റെ അപ്പൂനെവിടെ ഭീഷണിപ്പെടുത്തുന്നേ?
കാശി ആദിയുടെ കയ്യിൽ നിന്ന് അവനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു.
എഴുത്തിയേ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഇത്രയും കാലം കാശിപ്പാന്ന് പറഞ്ഞ പേടിച്ചവനാണ്, കഴുത്തിൽ കഴിച്ചുവിട്ടിരിക്കുന്നു നോക്കിയേ, കളികാലം. ഇപ്പൊ എങ്ങനെയുണ്ടടാ കള്ള പോലീസെ?
അപ്പു ആദ്യ കളിയാക്കി പറഞ്ഞു.
നമ്മളില്ലേ
ആദ്യം അവനെ തൊഴുതുകൊണ്ട് പറഞ്ഞപ്പോൾ അപ്പു ഉറക്കെ ചിരിച്ചു. ഗീതയ്ക്ക് എക്സാം ആയതുകൊണ്ട് ഫോൺ വിളി നേരിട്ട് സംസാരം കുറക്കാനാണ് ആദ്യയോട് അവളോട് ബാസി പറഞ്ഞിരിക്കുന്നത്. കാശിയോട് ഗീതയെ കോളേജിൽ പോയി വിളിച്ചു വരാൻ പറഞ്ഞ് ആദ്യയും ജാനിയും തളിക്കുളത്തെ സ്നേഹതീരം ബീച്ചിൽ അവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ജാനിക്കും കാശിക്കും വേണ്ടിയാണ് അവർ വന്നത്. കാർ പാർക്ക് ചെയ്ത് ജാനിയും ആദ്യം സ്നേഹതീരം എന്ന വലിയ അക്ഷരത്തിൽ എഴുതിയ കവാടത്തിന് മുമ്പിൽ അവരെ കാത്തിരുന്നു. ജാനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവളും കൂടി ഐസ്ക്രീം മേടിച്ചു വരുമ്പോഴാണ് കാശിയും ഗീതയും അവരുടെ അടുത്തേക്ക് വന്നത്. ജാനി ഐസ്ക്രീം കഴിക്കുന്ന കണ്ടപ്പോൾ ഗീത ചിരിച്ചു.
എന്താ മോളെ ഇതൊക്കെ? അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചതൊക്കെ ഗീത കർച്ചീഫ് കൊണ്ട് തുടച്ചു കൊടുത്തു. അവൾ ചമ്മലോടെ കാശി ഇടം കണ്ടിട്ട് നോക്കിയെങ്കിലും അവൻ ബീച്ചിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം വാടി. അവർ നാലുപേരും കവാടം കടന്നുപോയി ബീച്ചിലേക്ക് നോക്കി നിന്നു. വളരെ മനോഹരമായി കല്ലുകൾ പാകിയിട്ടിരിക്കുന്ന കരിങ്കൽ ബെൽറ്റിന് മുകളിലൂടെ നടക്കുമ്പോൾ ജാനി കാശിയുടെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ട് പിന്നിൽ നടക്കുന്ന ഗീതയും ആദിയും പരസ്പരം നോക്കി ചിരിച്ചു. കാശി അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നിലത്തേക്ക് നോക്കി നടക്കുകയായിരുന്നു. കടൽ തീരമണഞ്ഞപ്പോൾ ദൂരെ നിന്നൊരു സംഘം ഓടിവരുന്ന കാശി കണ്ടു. സത്യയും സൂര്യയും മാരിയും റിസിയും തേജസ്സും കാശിയുടെ കൂട്ടുകാരും ജോയും ശ്രീയും പുറകിൽ സംസാരിച്ചു വരികയാണ്.
നിങ്ങളെല്ലാവരും എന്താ ഇവിടെ?
കാശി അടുത്തേക്ക് വരുന്ന അവരോട് ചോദിച്ചു.
ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടും വിളിച്ചപ്പോൾ വന്നതാണ്,
റസിയ പറഞ്ഞു. കാശിയുടെ അടുത്ത് ജാനിൽ നിന്ന് ആരിക്ക് പിടിച്ചില്ല. അവൾ കാശിയുടെ കൈ പിടിച്ച് അവനുമായി തിരമാലയുടെ അടുത്തേക്ക് പോയി. അജു കൂടെയുള്ളതുകൊണ്ട് എല്ലാവരും അവളുടെ പ്രവൃത്തി കണ്ട് മിണ്ടാതിരുന്നു.
നമ്മുടെ അജുവിന്റെ പെങ്ങളായി പോയി, നമ്മൾ കാശിക്കും ജാനിക്കും വേണ്ടി വന്നാണ് ഇവിടെ, എന്നിട്ട് ആര്യം അവനെയും കൊണ്ടുപോയി.
ജോണി കാശിയും ആര്യയും നോക്കിക്കൊണ്ട് ജോയോട് പറഞ്ഞു. കാശി ആര്യയുടെ കൈവിട്ട് അകന്നു പോകുമ്പോഴും അവൾ കാന്തം പോലെ അവന്റെ പിന്നാലെ ഓടിപ്പോയി കൈകോർക്കുകയാണ്. ജാനിയുടെ വാടിയ മുഖം കാണുമ്പോൾ ആര്യ ഉള്ളിൽ ആനന്ദിക്കുകയായിരുന്നു. അജു അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു.
അജു, നീയൊന്ന് ആര്യയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, നമ്മളവരെ പഴയ പോലെ മിണ്ടാനുള്ള പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആര്യ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ.
ജോണി അജുവിനോടുള്ള കാര്യം പറഞ്ഞു.
ഞാനെന്ത് പറയാനാണ് ജോണി, അവൾ പിടിച്ച വാശിയാണ്, അവനെ കിട്ടില്ലെങ്കിൽ ചാവുന്ന് പറഞ്ഞടക്കുകയാണ് അവള്, അതുകൊണ്ടാ ആര്യോളെ എതിർക്കാത്ത്.
അജു വാടിയ മുഖത്തോടെ അവരോട് പറഞ്ഞു. അവരവനെ ആശ്വസിപ്പിച്ചു. ഗീതയുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ കാശിയുടെ കൂട്ടുകാരും തേജസ്സും ശ്രീയുമുണ്ട്. അവർക്കെല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം. ജാനിയോട് മനസ്സുകൊണ്ട് അവർ മാപ്പറഞ്ഞെങ്കിലും കാശിക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും ജാനിയോട് അകലം പാലിക്കുന്നത്. ആര്യ അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല, അവളോട് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞിട്ടുമില്ല. ഒന്നും അറിയാതെ ജാനിയും കാശിയും അവരുടെ കൂടെ നടക്കുമ്പോൾ എല്ലാവരും ഫോണിൽ കാശി ജാനി ഗ്രൂപ്പിൽ ആക്റ്റീവായിരുന്നു.
മക്കളെ, എന്താണ് പ്ലാൻ? ഈ തീരത്തുള്ള നടത്തം മാത്രമേ ഉള്ളൂ?
എനിക്കും അതുതന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് മക്കളെ, ഒന്ന് മിണ്ടിക്കാൻ ചെയ്യുക.
തേജ്, നമുക്കൊന്ന് കളിച്ചാലോ?
നമ്മളെന്താ കൊച്ചു പിള്ളേരോ?
തേജ്,
അതെന്താ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പാടും? ഈ മാസം പിടിച്ചാണ് എന്തോന്ന് രസം.
ബീച്ചാണ്, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും കളി കളിക്കാം. ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് വിട്ടു വന്നല്ലേ, ഇതിലൂടെ ജാനിയും കാശി നമുക്കൊന്ന് ഉഷാറാക്കാം.
റെഡിയല്ലേ എല്ലാവരും?
റെഡി മോനെ.
എല്ലാവർക്കും സമ്മതം. കാറിലെ ഡിക്കിയിലുണ്ടായിരുന്ന ബോൾ എടുത്തുകൊണ്ട് തേജു തീരത്തേക്ക് വന്നു.
അതെ, എല്ലാവരും കളിക്കാൻ വരണം,
തേജസ് ബോൾ കറക്കിക്കൊണ്ട് പറഞ്ഞു.
ഫുട്ബോളാണോ?
ജോണി തിരക്കി.
ഏയ്, സാധാരണ ഒരു കളിയാണ്.
ഞാൻ ഈ ബോൾ നടുവിൽ വെക്കും, നമ്മൾ രണ്ട് ഗ്രൂപ്പുകളാവുന്നു. ഗീതച്ചേച്ചിയും ആദ്യേട്ടനും ഗ്രൂപ്പിന്റെ ലീഡേഴ്സ്.
അങ്ങനെ അവർ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു.
കാശി കളിക്കാനില്ലെന്ന് പറഞ്ഞ് മണലിൽ പോയിരുന്നു. ആര്യ അവന്റെ അരികിൽ പോയിരുന്ന അവന്റെ കൈ കോർത്തു പിടിച്ചു, അവന്റെ തോളിൽ തലവെച്ചു. കാശിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യപ്പെടുമ്പോഴും ആര്യ ഒരു കൂസലമില്ലാതെ എല്ലാം കേട്ടിരുന്ന് ചിരിക്കും. അവർ ദൂരെയിരുന്ന് പ്രണയത്തോട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ച് ജാനി കടലിലേക്ക് നോക്കിയിരുന്ന് ഏകാന്ത പ്രണയത്തിൽ അലയുകയായിരുന്നു.
ഇതെന്തൊരു കഷ്ടാണ്, ജോ തേജസിന്റെ തോളിൽ കൈയിട്ട് അരിശത്തോടെ പറഞ്ഞു.
വഴിയുണ്ടാക്കാം. അവൻ ആദ്യയോടും ഗീതയോടും പോയി കാര്യം പറഞ്ഞു. ഗീതയുടെ നിർബന്ധത്തിന് വഴങ്ങി കാശി വന്നു. കാശിയുടെ ഗ്രൂപ്പിലാവണമെന്ന് ആര്യ വാശി പിടിച്ചു. അവന്റെ ഒപ്പം തന്നെ മണലിയിരുന്നു.
അവരുടെ നേരെ ഓപ്പോസിറ്റായി എതിർ ഗ്രൂപ്പുകാരും ഇരുന്നു.
കളിയുടെ രീതി ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പിലെ ലീഡർമാർ ഒരേ സമയം എതിർ ഗ്രൂപ്പിലുള്ള ഒരാളെ വിളിക്കാം. എക്സാമ്പിളായി ഞാനും ആദ്യത്തിനും എതിർ ഗ്രൂപ്പിൽ നിന്ന് വരുന്നു. നടുവിൽ വഹിക്കുന്ന ബോളെടുത്ത് സ്വന്തം ഗ്രൂപ്പിലേക്ക് ഓടുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അഥവാ ഓടുന്നതിനിടയിൽ അവർ നമ്മളെ തൊട്ടാൽ അവർ ജയിക്കും. അപ്പോൾ ജയിച്ച ടീം ലീഡർ പറയുന്ന എന്തോ അത് തോറ്റു നിൽക്കുന്നവർ അനുസരിക്കണം.
അവസാനം പറഞ്ഞത് തേജസ് ജാനിക്കും കാശിക്കും വേണ്ടി കയ്യിൽ നിന്ന് എടുത്തായിരുന്നു.
അപ്പോ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ കളി നടക്കുകയുള്ളൂ.
ഓക്കെ, തോൽക്കുന്നവൻ ജയിക്കുന്നവർ പറയുന്നത് അനുസരിക്കട്ടെ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു.
ആദ്യം ലീഡേഴ്സ് വിളിച്ച് റസിയെയും തേജസിനെയും ആയിരുന്നു. രണ്ടാളും ബോളിന്റെ അടുത്ത് വന്ന് നിന്നു. രണ്ടാളുടെയും ശ്രദ്ധ ബോളിലായിരുന്നു. പിന്നെ പരസ്പരം നോക്കി. കുനിഞ്ഞുകൊണ്ട് തേജസ് ബോളെടുത്ത് ഓടാൻ നിന്നു. റസി ഓടുന്ന അവന്റെ പുറത്തേക്ക് അടിച്ചു. എല്ലാവരും അവനെ കളിയാക്കി.
ഗീതയുടെ ഗ്രൂപ്പിലായിരുന്നു റസിയ. റസിയുടെ ചുറ്റും തവളച്ചാട്ടം ചാടാനും റസിയോട് അവന്റെ മണ്ടക്കുമെല്ലാം കൊട്ടാനും പറഞ്ഞു.
തേജ് റസിയുടെ ചുറ്റും തവള ചാടുമ്പോൾ ചാടി. റസിയ അവന്റെ തലക്ക് കൊട്ടി. എല്ലാവരും അവന്റെ ചാട്ടം കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു.
അത് കണ്ട് ചിരിക്കാതിരിക്കുന്ന കാശിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
കളി രസം പിടിച്ചു. ചാർലിയും ജോണിയുമായിരുന്നു അടുത്തത്. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ജോക്ക് ശ്രീയെ കിട്ടി. ജോ ശ്രീക്ക് മുമ്പിൽ തോറ്റുകൊടുത്തു.
അവർക്ക് രണ്ടാൾക്കും പണി കൊടുത്തത് മുട്ടുത്തി നിൽക്കുന്ന അവന്റെ പുറത്തു കയറി നിൽക്കാനാണ്.
അവരെ എല്ലാവരും കൂവി വിളിച്ചു.
അടുത്തത് ജാനിയും കാശിയുമായിരുന്നു. എല്ലാവരും നെഞ്ചിടിപ്പോടെയാണ് ബോളിനടുത്തേക്ക് വരുന്ന അവരെ നോക്കിയിരുന്നത്.
ആര്യക്ക് ദേഷ്യം വരാൻ തുടങ്ങി.
അവൾ ബോളിലേക്ക് നോക്കി എടുക്കാൻ ശ്രമിച്ചു തുടങ്ങി. രണ്ടാളും പരസ്പരം ദേഷ്യത്തോടെ മുഖം പിടിച്ചെങ്കിലും ജാനിക്ക് അവന്റെ കണ്ണുകളിൽ നോക്കാൻ മാത്രം കഴിയുന്നുണ്ടായിരുന്നില്ല.
ആ സമയം തന്നെ കാശി വേഗം പന്തെടുത്തു. അവൾ എന്തോ ഓർമ്മയിൽ നിന്ന് ഉണർന്നപ്പോൾ അവന്റെ തോളിൽ പെട്ടെന്ന് തൊട്ടു. ലൈഫിൽ ആദ്യമായി അവൻ തോറ്റപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞ് കൈയടിച്ച് സന്തോഷിച്ചു.
കാശി ജാനിയെ ദേഷ്യത്തോടെ നോക്കി.
പോടാ, പോടി.
കാശി ബോൾ അവിടെ മേലേക്കെറിഞ്ഞു. അവൾ തിരിച്ച് അവനെയും എറിഞ്ഞു.
ഏയ്, വഴക്കൂടല്ലേ, കാശി നീയാ തോറ്റ്, അപ്പൊ ഞങ്ങൾ പറഞ്ഞ് കേൾക്കണം.
എന്താണാവോ പണി?
രണ്ടിനോടും ഡാൻസ് കളിക്കാൻ പറയാനായിരുന്നു എല്ലാവരുടെയും പ്ലാൻ. പക്ഷെ രണ്ടും ചെയ്യില്ലെന്ന് ഉറപ്പാണ്. ആദ്യം ആലോചിച്ചു.
എന്താണ് പണി?
കാശി വീണ്ടും ചോദിച്ചു.
നീ നിന്റെ നെഞ്ചിലുള്ള പേര് ഇവളോട് പറയണം.
പലപ്പോഴും ആര്യ വീമ്പിളക്ക് ജാനിയോട് പറയുന്നത് ആദ്യം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ കാശി അങ്ങനെ ചെയ്യില്ലെന്ന് അവനറിയാം. ആര്യയുടെ വാക്കിൽ സംശയം തോന്നിയതുകൊണ്ടാണ് ആദ്യം എല്ലാവർക്കും മുമ്പിൽ വെച്ച് ചോദിച്ചത്.
കാശി ഒന്ന് ഞെട്ടി. പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും മുമ്പിൽ നിൽക്കുന്ന സിദ്ധുവിന്റെ ജാനിയെ നീ ഇപ്പോഴും ടാറ്റോയിൽ കൊണ്ട് നടക്കുകയാണെന്ന് എല്ലാവരും ചോദിച്ചാൽ സത്യം പറഞ്ഞാലും എല്ലാവരും കളിയാക്കി കൊല്ലും.
വീണ്ടും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആലോചിച്ച് അവന് ദേഷ്യം തോന്നി.
എനിക്ക് വേണ്ട ഇവളെ,
കാശി മനസ്സിൽ വിചാരിച്ചു. അവന് പറയാൻ തോന്നിയില്ല.
നീ പറ കാശി.
കാശിയൊന്നും മിണ്ടിയില്ല.
ടാറ്റുവിൽ ജാനിയാണെന്ന് സത്യം പറഞ്ഞാൽ ആര്യ മനസ്സിൽ പറഞ്ഞ് ചമ്മൽ ആലോചിച്ച് പേടിച്ചു.
ആ പേര് ആത്മാവാണെന്നും ജാനിയുടെ മുഖമാണ് ചിത്രത്തിലെന്ന് ആര്യക്ക് മുമ്പേ അറിയാമായിരുന്നു. കാശി ഒറ്റയ്ക്കിരുന്ന് ബാൽക്കണിയിൽ നിന്ന് പറയുന്നത് ആര്യ ഒളിഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. ഭാഗ്യമുള്ള സ്നേഹമാണ് ആ ടാറ്റുവെന്ന് അവൾക്കറിയാം. എന്നാലും ആ വിവരം അറിഞ്ഞ് ആര്യക്ക് കുശുമ്പ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് തന്റെ പേരാണ് അതെന്ന് ജാനിയോട് വീമ്പിളക്കി പറഞ്ഞത്.
എല്ലാം കുളമാവുമല്ലോ എന്ന് ആര്യ പേടിച്ചു.
കാശി പറയില്ലെന്ന് അവൾ പ്രാർത്ഥിച്ചു.
ഇവളെ കടലിലേക്ക് എടുത്തെറിയാനാണെങ്കിൽ ചെയ്യാം. അതൊക്കെ ഇവളോട് ചെയ്യാൻ പറ്റൂ,
കാശി പെട്ടെന്ന് പറഞ്ഞു.
അത് നിന്റെ മറ്റവളെ പോയി എറിഞ്ഞോടാ കാലനാഥ, നിന്റെ മറ്റവളായിരിക്കും ടാറ്റുവിൽ,
ജാനി വെറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു.
ഞാനാണത് അല്ലേ കാശിയേട്ടാ?
ആര്യ കാശിയുടെ കൈപ്പിടിച്ച് പറഞ്ഞു.
അവൻ ആര്യ പറഞ്ഞ ശ്രദ്ധിക്കാതെ ജാനിയുടെ വഴക്കായി.
ഒന്ന് നിർത്ത്,
ആദി ചെവി പൊത്തി പറഞ്ഞു.
നീ പറ കാശി. ഇല്ലെങ്കിൽ?
ആ എഴുതിയത് എന്താണ്, അതെങ്കിലും പറ.
ആദി വീണ്ടും ചോദിച്ചു.
കാശിയെ പേടിച്ച് ടാറ്റു രഹസ്യം ജോ കൂട്ടുകാരോട് പറയേണ്ടെന്ന് കണ്ണു കാണിച്ചു.
കാശി ആദി പറഞ്ഞു കേട്ട് മിണ്ടാ നിന്നു. കാശിനാഥൻ ആദിയുടെ അടുത്തേക്ക് നിന്നു.
കൊള്ള, ഓരോ പണികളെ എനിക്ക് പറയാൻ മനസ്സില്ല. പിന്നെ ഇവളുടെ കാര്യം,
വെറുത്തുപോയവള് വെറുപ്പ് തന്നെയാണ്. അന്നും ഇന്നും അവൻ ബോൾ നിലത്തേക്കെറിഞ്ഞു പോയി. അല്ലെങ്കിൽ നിന്നോടാരും മിണ്ടുന്നു, എനിക്കെന്താ പ്രാന്തല്ലേ?
സങ്കടം കൊണ്ട് ഞാൻ എന്റെ ദേഷ്യം തീർത്തു.
ഓടി പോയി തരത്തി കളിക്ക്, എന്നോട് കളിക്കാൻ വരണ്ട.
അവൻ മണലിലൂടെ ദേഷ്യത്തോടെ നടന്നുപോയി. ആര്യ എല്ലാം കണ്ട് ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും മുഖമാകെ വാടി. തീരത്തുള്ള കരിങ്കലിൽ കൽമണ്ഡപത്തിലേക്ക് അവർ പോയിരുന്നു. കാശിയൊന്നും മിണ്ടാതെ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഗീതയും ആദിയും ഒരു തൂണിന്റെ മറവിൽ നിന്ന് സംസാരിക്കുകയാണ്. കാശി മാറുന്നില്ലല്ലോ ആദ്യേട്ട, അവനോട് ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞാലോ?
അങ്ങോട്ട് ചെല്ല്, മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം വെച്ചാ നിൽപ്പ്. ഒരുപാട് വേദനിച്ച മനസ്സാണ്.
പെട്ടെന്ന് ഈ പ്രണയം കേൾക്കുമ്പോൾ ഇതിലും വലിയ അടിയായിരിക്കും ഇവിടെ ഇപ്പൊ നടക്കുക. നമുക്ക് നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കാം, നീ വിഷമിക്കാതെ.
ആദി അവളെ സമാധാനിപ്പിച്ചു.
അവർ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടി വാക്വേയിലൂടെ നടന്നു. ശ്രീ ആര്യയെ കാശിയുടെ അടുത്തേക്ക് പോവാൻ അനുവദിക്കാതെ കൈപ്പിടിച്ച് നടന്നു. എല്ലാവരും ചാരുബഞ്ചുകളിൽ ഇരുന്നു. കാശിയും ജാനിയും പരസ്പരം മിണ്ടാതെ മുമ്പിൽ പോവുകയാണ്. കാശി കുറച്ചു മുമ്പിലും അവൾ പുറകിലും. ആര്യ അവന്റെ അടുത്തേക്ക് പോവാൻ നോക്കിയെങ്കിലും സ്ത്രീ ബെഞ്ചിൽ പിടിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീയോട് അവൾക്ക് ദേഷ്യം വന്നു.
ഡാ കാശി, എങ്ങോട്ടേക്കാ പോകുന്നത്? അവിടെ ഇരിക്കെ, കുറച്ച് കഴിഞ്ഞു പോവാം.
അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ബെഞ്ചിൽ ഇടം പിടിച്ച് സംസാരിക്കുകയാണ്. ഇനി ആകെ ബാക്കിയുള്ളത് ഒരു ബെഞ്ചും. കാശി ആ ബെഞ്ചിൽ പോയിരുന്നു. ജാനിയും അതിന്റെ മറുതലക്കിലിരുന്നു. പരസ്പരം നോക്കാതെ ഒന്നും മിണ്ടാതെ അവർ ഇരിക്കുന്ന എല്ലാവരും നോക്കിയിരുന്നു. ആകാശ തിടിവെട്ടിയപ്പോൾ ജാനിയൊന്ന് ഞെട്ടി. അത് കണ്ട് കാശി അവളെ നോക്കി. രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി മുഖം തിരിച്ചു. അലകടൽ പോലെ അവരുടെ ഉള്ളിലും തിരമാലകൾ അലയടിച്ചു. തിരിച്ചു പോരുമ്പോൾ മഴ പെയ്യുകയാണ്. ജാനി കാലിൽ കയറാൻ നേരമാണ് ചുട്ട ചോളം വിൽക്കുന്ന കട കണ്ടത്. അവൾ ആദിയുടെ കൈപ്പിടിച്ച് അതിൻ്റെ അടുത്തേക്ക് മഴയിലൂടെ ഓടി. ചോളം മഴയിൽ നിന്ന് അവൾ ചുണ്ടോട് ചേർത്ത് വെച്ച് കഴിച്ചു. അവൾ നോക്കിയത് കാശിയായിരുന്നു. അവൻ്റെ പുച്ഛത്തോടെയുള്ള മുഖം കണ്ട് ആ മഴയിൽ ജാനിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. വായിലുള്ള ചോളം കഴിക്കുന്ന പോലെ അവൾക്ക് തോന്നി. കാശി മഴ നനഞ്ഞുകൊണ്ടുപോയി ഒരു ചുട്ട ചോളം മേടിച്ച് ചുണ്ടോട് ചേർത്ത് വെച്ച് കഴിച്ചു. ഭാഗ്യക്ക് നൽകും പോലെ അവൻ നെഞ്ചിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ ഭാഗ്യം മാത്രം സ്നേഹിച്ചുകൊണ്ട് ജാനി കാശിയുടെ ലോകത്ത് വേദനയോട് അലഞ്ഞുകൊണ്ട് റോഡ് മുറിഞ്ഞു നടക്കാൻ പോയി. അടുത്തേക്ക് വരുന്ന ബസ്സിന്റെ ശബ്ദം പോലും അവൾ കേട്ടില്ല. ഗീത കാറിൽ നിന്ന് അവനെ ഉറക്കെ വിളിച്ചു. ബോധം വന്ന പോലെ കാശി നോക്കിയതും ജാനി റോഡിലൂടെ പോകുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അവനവളെ വലിച്ചിട്ടു. അവന്റെ നെഞ്ചിലേക്ക് അവൾ വീണു. അവന്റെ നെഞ്ചിലാണെന്ന് പോലും ഓർക്കാതെ ജാനി പൊട്ടിക്കരഞ്ഞു. അവൻ ഇറുകി പിടിച്ച് കരയുമ്പോഴും അവൾ ഏകാന്ത ലോകത്തായിരുന്നു. അവന്റെ കൈകൾക്കുള്ളിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് വർഷങ്ങളായി കൂട്ടിവെച്ച വേദനകൾ അവൾ കരഞ്ഞു തീർത്തു. കാശി ഒന്നും മനസ്സിലാവാത്ത ശീല പോലെ നിന്നു. ജാനിക്ക് പെട്ടെന്ന് ബോധം വന്നപ്പോൾ മുഖമുയർത്തി അവനെ നോക്കി.
നീ എന്തിനാ കരയുന്നേ?
അവൾ പേടിച്ചുപോയെന്ന് കരുതി കാശി അവൾ ഇരുത്തോളും പിടിച്ച് അലിവോടെ ചോദിച്ചു. എത്രയൊക്കെ ഉള്ളിലൊളിപ്പിച്ചിട്ടും ജാനിയുടെ ചുണ്ടുകൾ അവന് ഇഷ്ടമാണെന്ന് പറയാൻ വെമ്പി. ജാനിയുടെ ചുണ്ടുകൾ പതിയെ കാശിയുടെ ചെവി ലക്ഷ്യമാക്കി നീങ്ങി. തന്റെ ഇഷ്ടം തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.